2021 ഓഗസ്റ്റ് 1 ഞായർ, വാരാന്ത്യ കൗമുദി 1 പേജിൽ നിന്ന്. മോക്ഷദായിനി തിരുനെല്ലി. തയ്യാറാക്കിയത് പ്രദീപ് മാനന്തവാടി. ശ്രീ സഹ്യ മലകക്ഷേത്രം സ്മരണാദുക്തി മുക്തിദ. കാശിക്ഷേത്രേ മൃതായ വല്ലഭന്തേ പരമാം ഗതിം അസ്മിൻ ക്ഷേത്ര നിവാസേന മുക്ത ഏവന സംശയാഹ. ശ്രീ സഹ്യാമലക്ഷേത്രേ സകൃൽ പിണ്ഡ പ്രധാനത ഗയാശ്രാദ്ധാഫലം എത്തല്ലഭതേ നാത്ര സംശയം. ശ്രീ തിരുനെല്ലി ക്ഷേത്രം ഓർത്താൽ ഐശ്വര്യവും മോക്ഷവും ലഭിക്കും. ഈ ക്ഷേത്രത്തിലെത്തുന്ന ശരീരർക്ക് കാശിയിൽ പരമമായ ഗതി ലഭിക്കും പോലെ മോക്ഷം നേടാം. ഇവിടെ പിണ്ഡം വെച്ചാൽ ഗയാശ്രാദ്ധം ഊട്ടിയ ഫലമുണ്ടാകും. ഭാരതത്തിൽ അതിപുരാതനമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. പിതൃമോക്ഷം തേടിയെത്തുന്നവരുടെ എല്ലാം പ്രിയ ഇടം. വിശ്വാസികൾക്ക് ഇവിടം സഹ്യാമല ക്ഷേത്രവും തെക്കൻ കാശിയുമൊക്കെയാണ്. ബ്രഹ്മഗിരിയുടെ മടിത്തട്ടിൽ 4 മലകളുടെയും മധ്യത്തിലായി ചെറിയൊരു കുന്നിൻ മുകളിലാണ് ക്ഷേത്രം. പത്മപുരാണത്തിൽ താമരപ്പൂവിന്റെ ദളങ്ങൾ പോലെ ചുറ്റിലും മലകൾ സ്ഥിതി ചെയ്യുന്നു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. പ്രളയ സമയത്ത് പോലും ക്ഷേത്രത്തിന് നാശമില്ലെന്നും ചുറ്റുമുള്ള മലകൾ താമരമൊട്ട് പോലെ കൂമ്പി നിൽക്കുമെന്നും പ്രളയശേഷം വീണ്ടും വിടർന്ന് പൂർവ്വസ്ഥിതിയിലാകുമെന്നുമാണ് വിശ്വാസം. കിഴക്കുവശത്തായി ഉദയഗിരിയും തെക്കുവശത്തായി നരിനിരങ്ങിമലയും പടിഞ്ഞാറ് കരിമലയും വടക്ക് സാക്ഷാൽ ബ്രഹ്മഗിരിയും തിരുനെല്ലിക്ക് അഴകുകൂട്ടുന്നു. അടുത്ത ഞായറാഴ്ച കർക്കിടകവാവ്. തിരുനെല്ലി ക്ഷേത്രത്തെക്കുറിച്ചും ബലിതർപ്പണത്തെക്കുറിച്ചും ക്ഷേത്രമേൽശാന്തി ഹെഗ്ഡമന നീലിമന ഇ എൻ കൃഷ്ണൻ നമ്പൂതിരിയുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്ന്. ക്ഷേത്ര ഐതിഹ്യം. പിതൃമോക്ഷ പരിഹാരം അന്വേഷിച്ച് ബ്രഹ്മദേവൻ ആകാശമാർഗം സഞ്ചരിക്കവേ വിഷ്ണു ചൈതന്യം അനുഭവപ്പെട്ട് ഇവിടെ ഇറങ്ങിയെന്നാണ് വിശ്വാസം. ബ്രഹ്മാവിന്റെ പാദസ്പർശമേറ്റ മല ബ്രഹ്മഗിരിയായി. ഇന്ന് ക്ഷേത്രം നിൽക്കുന്നിടത്ത് വന്ന് വിഷ്ണു ഭഗവാനെ തപസ് ചെയ്തപ്പോൾ മഹാവിഷ്ണു ഒരു നെല്ലിമരത്തിൽ പ്രത്യക്ഷപ്പെട്ടു അത്രേ. ഭൂമിയിൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാനുള്ള ബുദ്ധിമുട്ട് ബ്രഹ്മാവ് ധരിപ്പിച്ചു. മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുണ്ടായ വിഗ്രഹം ക്ഷേത്രം പണിത് പിതൃമോക്ഷത്തിനായി പ്രതിഷ്ഠ ചെയ്തുവെന്ന് ഐതിഹ്യം. നെല്ലിമരത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനാൽ സഹ്യാമലക ക്ഷേത്രമെന്നും തിരുനെല്ലി എന്നും പേര് വന്നു. തിരുനെല്ലിയിലെ പിതൃതർപ്പണം. ഗയയിൽ ബലിയിടുന്നതിന് തുല്യമാണ് തിരുനെല്ലിയിൽ ബലിയിടുന്നത്. കാശിയിലെ ഗയ മുതൽ തിരുനെല്ലി വരെ നീണ്ടുകിടക്കുന്ന പവിത്രമായ ശിലയാണ് ഗയാശില. പുണ്യനദികളായ ഗംഗ, സരസ്വതി, കാവേരി മുതലായ തീർത്ഥങ്ങൾ അന്തർലീനയായി പാപനാശിനിയിൽ എത്തുന്നു എന്നാണ് വിശ്വാസം. ഈ തീർത്ഥം പാപനാശിനിയായത് അങ്ങനെയാണ്. പുണ്യമായ ഗയാശ്രാദ്ധമാണ് തിരുനെല്ലിയിൽ നടക്കുന്നത്. പാഷാണവേദി എന്ന അസുരന് വിഷ്ണു ഭഗവാൻ ശാപമോക്ഷം നൽകിയതാണ് ഗയാശില. കാവേരി ബ്രഹ്മഗിരിയിൽ നിന്നുദ്ഭവിക്കുന്നു. മഹാവിഷ്ണുവിനെ തൊഴുത് പ്രാർത്ഥിക്കുന്നവരുടെ തറവാട്ടിലെ എല്ലാ പിതൃക്കൾക്കും മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ശ്രീരാമൻ, പരശുരാമൻ, സനഹാദി മഹർഷിമാർ, ജമദഗ്നി മഹർഷി, ശങ്കരാചാര്യർ തുടങ്ങിയ പുണ്യാത്മാക്കൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ബലികർമ്മങ്ങൾ നടത്തിയതായും പുരാണത്തിൽ പറയുന്നു. പത്മപുരാണത്തിൽ ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഗരുഡ പുരാണത്തിൽ ബലികർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ചേര രാജാക്കന്മാരുടെ കൈവശമായിരുന്നു ആദ്യ ക്ഷേത്രം. പിന്നീട് അവരുടെ തായ് വഴി പഴശ്ശി രാജാക്കന്മാരുടെ കൈവശമായി. ഇപ്പോൾ മലബാർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലാണ്. ഗുണ്ടിക ക്ഷേത്രവും കരിങ്കൽ പാത്തിയും. പഞ്ചതീർത്ഥ കുളത്തിന്റെ അടുത്തുനിന്ന് അല്പം മുന്നോട്ടു പോയാൽ കാണുന്നത് ഗുണ്ടിക ക്ഷേത്രം. ഇവിടെ ഗുഹയ്ക്കുള്ളിൽ ശിവലിംഗമാണ് പ്രതിഷ്ഠ. അഗസ്ത്യ മുനിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. അദ്ദേഹം തപസ് ചെയ്തിരുന്ന സ്ഥലം കൂടിയാണിത്. ദക്ഷയാഗത്തിന് കൊട്ടിയൂരിലേക്ക് ഇവിടെ നിന്നാണ് ശിവഭഗവാൻ പോയതെന്നും ഐതിഹ്യമുണ്ട്. ബ്രഹ്മഗിരിയിൽ നിന്നുള്ള നീരുറവയിൽ നിന്ന് 1.5 കിലോമീറ്ററോളം കരിങ്കൽ പാത്തികൾ ഉപയോഗിച്ച് ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ വെള്ളം എത്തിക്കുന്നു. സദാസമയവും വെള്ളം ഒരു കരിങ്കൽ ടാങ്കിൽ നിറഞ്ഞൊഴുകുന്നു. വരാഹമെന്നാണ് ഈ തീർത്ഥത്തിന്റെ പേര്. ചിറക്കൽ രാജാവിന്റെ ഭാര്യ ഈ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ പാപനാശിനിയിൽ നിന്ന് ജലം തല ചുമടായി കൊണ്ടുവന്ന് ക്ഷേത്രകാര്യങ്ങൾ നടത്തുന്ന ബുദ്ധിമുട്ട് ശാന്തിക്കാർ അറിയിച്ചു. അതിന് പരിഹാരമായി വാലിയക്കാരെ കാട്ടിലേക്ക് പറഞ്ഞുവിട്ടു. വാലിയക്കാർ ഈ നീരുറവ കണ്ടെത്തുകയും മുളകൾ വെട്ടി മുളപ്പാത്തികൾ ഉണ്ടാക്കി നീരുറവ ക്ഷേത്രത്തിലെത്തിച്ച് അതിൽ നിന്നും തീർത്ഥം സേവിച്ചാണ് അവർ മടങ്ങിയത്. പിന്നീട് കുഞ്ഞിമംഗലത്ത് നിന്നും കരിങ്കൽ പണിക്കാരെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് അയച്ച് മുളപ്പാത്തി മാറ്റി കരിങ്കൽ പാത്തി നിർമ്മിച്ചു നൽകിയെന്നാണ് ചരിത്രം. കണ്ണൂരിലെ പയ്യന്നൂരിനടുത്ത് വരിക്കക്കര നായർ തറവാട്ടിലാണ് ഇവർ ജനിച്ചത്. ഇന്നും ആ തറവാട്ടുകാരുണ്ട്. കിണറുകളില്ലാത്ത ഒരു പ്രദേശമാണ് തിരുനെല്ലി. ക്ഷേത്രത്തിലോ ചുറ്റുവട്ടത്തുള്ള വീടുകളിലോ കിണറില്ല. എല്ലാവരും കരിങ്കൽ പാത്തിയിൽ നിന്നുമാണ് പൈപ്പിട്ട് വെള്ളമെടുക്കുന്നത്. തൃശ്ശിലേരി മഹാദേവക്ഷേത്രം. 108 ശിവാലയങ്ങളിൽ പെട്ടതാണ് തൃശ്ശിലേരി ശിവക്ഷേത്രം. തിരുനെല്ലി പഞ്ചായത്തിൽ തന്നെയാണിത്. ഇവിടെ ശിവലിംഗം സ്ഥാപിച്ചത് പരശുരാമനാണ് എന്നാണ് ഐതിഹ്യം. ആദ്യകാലത്ത് തിരുനെല്ലിയിലേക്ക് നടന്നു വരുന്നവർ ഇവിടെ കുളിച്ച് മഹാദേവനെ വണങ്ങി ക്ഷീണമൊക്കെ തീർത്ത ശേഷമാണ് തിരുനെല്ലിയിൽ എത്തിയിരുന്നത്. ഇന്നും തിരുനെല്ലിയിൽ ബലിയിടാൻ എത്തുന്നവർ തൃശ്ശിലേരി മഹാദേവനെ വിളക്കുമാല വഴിപാട് ചെയ്ത ശേഷമാണ് ബലിയിടുന്നത്. തിരുനെല്ലിയിലെ വാവുകൾ. പ്രധാനമായി 5 വാവുകളാണുള്ളത്. തുലാം വാവ്, കുംഭം വാവ്, വൈശാഖം തുടങ്ങുന്നതും കഴിയുന്നതുമായ വാവുകൾ, കർക്കിടക വാവ്. ഇതിൽ കർക്കിടക വാവിനാണ് ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്നത്. ഓരോ വർഷവും ഏകദേശം 500,000 പേർ ഈ ദിവസം ഇവിടെ എത്തും. മീനമാസത്തിൽ 3 ദിവസങ്ങളിലായി അശ്വതി നക്ഷത്രത്തിൽ ദിവ്യ കലശത്തോടുകൂടി പ്രതിഷ്ഠ ദിനം ഉത്സവം നടത്തുന്നു. വിഷു ആണ് പ്രധാന ഉത്സവം. വിഷുക്കണി കാണിക്കലോടുകൂടി അവസാനിക്കുന്ന 3 ദിവസത്തെ ഉത്സവമാണ് വിഷു ഉത്സവം. പ്രത്യേക പൂജാ പരിപാടികളും കലാപരിപാടികളും ഉണ്ടാകാറുണ്ട്. തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിയാണ് ഇവിടെ തന്ത്രി. പഞ്ചതീർത്ഥക്കുളത്തിന്റെ പ്രത്യേകത: പ്രധാന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തായി പാപനാശിനിയിൽ പോകുന്ന വഴിയിലാണ് പഞ്ചതീർത്ഥക്കുളം. ശംഖ്, പത്മം, ചക്രം, ഗദ, പാദം എന്നീ തീർത്ഥങ്ങളാണ് തീർത്ഥക്കുളത്തിൽ ചെന്നു ചേരുന്നത്. ഈ പാദതീർത്ഥം ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു. ക്ഷേത്രത്തിൽ ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന തീർത്ഥം ഒരു ചെറിയ കുഴിയിൽ പതിക്കുന്നു. ഇതിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിപ്പോകാൻ ഓവുചാലില്ല. ഈ കുഴി നിറഞ്ഞു കവിയാറുമില്ല. ഭൂമിക്കടിയിലൂടെ ഇത് പഞ്ചതീർത്ഥക്കുളത്തിൽ എത്തുന്നു എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ഇത് നേരിട്ട് കാണാം. തിരുനെല്ലിയിലെ മറ്റു വിശേഷങ്ങൾ: മണ്ഡലകാല സമാപനത്തിന് ചുറ്റുവിളക്ക് ഉത്സവം നടത്തും. ഇതോടൊപ്പം താഴത്തെ ദേവത്താർ മണ്ഡപത്തിൽ ഉത്സവവും. ഈടും കൂറ്, വാള, എഴുന്നള്ളത്ത് മുതലായവ. ദേവത്താർ മണ്ഡപം ആദിവാസി കുറുമ വിഭാഗത്തിന് പ്രാധാന്യമുള്ള സ്ഥാനമാണ്. തുലാമാസത്തിലെ തിരുവോണം നാളിലാണ് നിറപ്പുത്തരി ആഘോഷം. ആയിരക്കണക്കിന് ഭക്തർ നെൽക്കതിരനായി എത്തും. കൊട്ടിയൂർ വൈശാഖ ഉത്സവം തുടങ്ങുന്ന സമയത്ത് തിരുനെല്ലിയിൽ നിന്നും മേടമാസത്തിലെ വിശാഖം നാളിൽ ഭൂതത്തെ പറഞ്ഞയക്കൽ ചടങ്ങും നടത്തും. ബലികർമ്മത്തിനായി വരുമ്പോൾ, ബലികർമ്മം ചെയ്യാനായി എത്തുന്നവർ തലേന്ന് തന്നെ ക്ഷേത്രത്തിൽ എത്തണം. ക്ഷേത്ര നടയിൽ വാദ്യർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. രാത്രി അത്താഴം കഴിക്കാൻ പാടില്ല. ഒരിക്കൽ വ്രതം. ബലിയിടാനുള്ള രസീത് കൗണ്ടറിൽ ലഭിക്കും. കൗണ്ടറിൽ നിന്നും തരുന്ന ബലി സാധനങ്ങൾ വാങ്ങിച്ച് പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ച് പാപഭാരമില്ലാത്ത മനസ്സോടെ സ്മരണയോടെ വാദ്യർ പറഞ്ഞു തരുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭക്തിയോടും ശ്രദ്ധയോടും പിതൃക്കൾക്കായി ബലികർമ്മം ചെയ്യണം. ക്ഷേത്രത്തിലെത്തി സാക്ഷാൽ മഹാവിഷ്ണുവിനോട് പിതൃമോക്ഷത്തിന് പ്രാർത്ഥിക്കാം. തീർത്ഥപ്രസാദം സ്വീകരിച്ച് ബലിശേഷം കൊള്ളൽ ത്രിമധുരം കഴിക്കുന്നതോടെ ബലികർമ്മം പൂർത്തിയാകും. ജമദഗ്നി മഹർഷി, പരശുരാമൻ, ശ്രീരാമൻ, സനകാദി മുനിമാർ, ശങ്കരാചാര്യർ തുടങ്ങിയ പുണ്യാത്മാക്കൾ ക്ഷേത്രത്തിലെത്തി പിതൃക്കൾക്ക് ബലികർമ്മം നടത്തിയെന്നാണ് വിശ്വാസം. ഇവിടെ കർമ്മം ചെയ്തപ്പോഴാണ് പരശുരാമനും ശ്രീരാമനുമെല്ലാം തങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടിയതിന്റെ സംതൃപ്തി അറിഞ്ഞത്. കർമ്മം ചെയ്യാൻ എത്തുന്ന ഏതൊരാൾക്കും ഇതനുഭവിച്ചറിയാം. 365 ദിവസവും ഇവിടെ ബലികർമ്മം നടത്താറുണ്ട്. ദിവസവും 1000 കണക്കിന് ഭക്തരാണ് ഇവിടെ ബലിയിടുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇപ്പോൾ ചടങ്ങുകൾ.